ദൈവഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കുകയും വരുത്. ദൈവഭയമില്ലാത്ത പുത്രർ പെരുകുമ്പോൾ ആനന്ദിക്കരുത്. അവരുടെ ദീർഘായുസ്സിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട. കാരണം ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളെക്കാൾ മെച്ചമാണ്. ദൈവഭയമില്ലാത്ത മക്കൾ ഉണ്ടാവുന്നതിനേക്കാൾ ശ്രേതം അനവത്യനായി മരിക്കുന്നതാണ്. വിവേകമുള്ള ഒരുവനായി ജനനിബിഡമാകും. നിയമനിഷ്ഠയില്ലാത്ത ഒരു വർഗം വഴിയത് ശൂന്യമാകും. ഇങ്ങനെയുള്ള പലതും എന്റെ കണ്ണ് കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ വലുത് എന്റെ ചെവി കേട്ടിട്ടുമുണ്ട്. പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി ജ്വലിക്കുന്നു. അനുസരണയില്ലാത്ത ജനത ക്രോധം ആളിക്കത്തിക്കുന്നു. സ്വശക്തിയിൽ വിശ്വസിച്ച് ദൈവത്തോട് മത്സരിച്ച പുരാതന മല്ലന്മാരോട് അവിടുന്ന് ക്ഷമിച്ചില്ല. ലോത്തിന്റെ അയൽക്കാരെ അഹങ്കാര നിമിത്തം അവിടുന്ന് വെറുത്തു. അവരെ വെറുതെ വിട്ടില്ല. നാശത്തിന് ഒഴിഞ്ഞിട്ട് പാപം മൂലം തൂത്തെറിയപ്പെട്ട ജനത്തോട് അവിടുന്ന് കരുണ കാണിച്ചില്ല. കലാപത്തിന് അണിനിരന്ന 600,000 ദുർവാശിക്കാരോടും അവിടുന്ന് കരുണ കാണിച്ചില്ല. ദുശാട്ടിക്കാരൻ ഒരുവിനേ ഉള്ളുവെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നെങ്കിൽ അത്ഭുതമാണ്. കരുണയും കോപവും കർത്താവിനോട് കൂടെയുണ്ട്. ക്ഷമിക്കുമ്പോഴും ക്രോധം ചൊരിയുമ്പോഴും അവിടുത്തെ ശക്തിയാണ് പ്രകടമാകുന്നത്. അവിടുത്തെ കാരുണ്യം പോലെ തന്നെ ശിക്ഷയും വലുതാണ്. പ്രവർത്തികൾക്കനുസരണമായി അവിടുത്തെ മനുഷ്യനെ വിധിക്കുന്നു. കൊള്ള മുതലുമായി പാപി രക്ഷപ്പെടുകയില്ല. ദൈവഭക്തന്റെ ക്ഷമ വൃഥാ ആവുകയുമില്ല. കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും. പ്രവർത്തികൾക്കൊത്ത പ്രതിഫലം ഓരോരുത്തരും ലഭിക്കും. ഇങ്ങനെ പറയരുത്, ഞാൻ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കും, ഉന്നതത്തിൽ ആരെന്നെ ഓർക്കും. അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല. നിസ്സീമമായ സൃഷ്ടികളുടെ ഇടയിൽ ഞാൻ ആരാണ്? സ്വർഗവും സ്വർഗാദി സ്വർഗവും ആഴവും ഭൂമിയും അവിടുത്തെ സന്ദർശനത്തിൽ വിറകൊള്ളും. പർവ്വതങ്ങളും ഭൂമിയുടെ അടിസ്ഥാനങ്ങളും അവിടുത്തെ നോട്ടത്തിൽ കുലുങ്ങും. ഇതേപ്പറ്റി ആരും ധ്യാനിക്കുന്നില്ല. അവിടുത്തെ മാർഗങ്ങളെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. മനുഷ്യദൃഷ്ടിക്ക് അഗോചരമായ കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ മിക്ക പ്രവൃത്തികളും മറഞ്ഞിരിക്കുന്നു. അവിടുത്തെ നീതിയുക്തമായ പ്രവൃത്തികൾ ആര് പ്രഘോഷിക്കും? ആര് അവയ്ക്ക് വേണ്ടി കാത്തിരിക്കും? പ്രതിഫലത്തിന്റെ ദിനം വിദൂരത്താണ്. ഇങ്ങനെയാണ് വിവേകശൂന്യൻ വിചാരിക്കുന്നത്. ബുദ്ധിശൂന്യൻ മൂഢമായി ചിന്തിക്കുന്നു. മകനെ, ഞാൻ പറയുന്നത് കേട്ട് ജ്ഞാനമാർജിക്കുക. എന്റെ വാക്ക് സൂക്ഷ്മമായി മനസ്സിലാക്കുക. സൂക്ഷ്മതയുള്ള ഉപദേശവും ജ്ഞാനവുമാണ് ഞാൻ നൽകുന്നത്. ആദിയിൽ കർത്താവ് സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടികളുടെ കർമ്മരംഗവും നിർണയിച്ചു. ശാശ്വതമായ ക്രമത്തിലാണ് അവയെ സംവിധാനം ചെയ്തത്. അത് ഭാവി തലമുറകൾക്കും ബാധകമാണ്. അവയ്ക്ക് വിശപ്പോ ക്ഷീണമോ ഇല്ല. ഒരിക്കലും അവ കർമ്മത്തിൽ നിന്ന് വിരമിക്കുന്നില്ല. അവ പരസ്പരം തിക്കി തിരക്കുന്നില്ല. അവ ഒരിക്കലും അവിടുത്തെ വാക്ക് ധിക്കരിക്കുന്നില്ല. കർത്താവ് ഭൂമിയെ നോക്കുകയും തന്റെ നന്മകൾ കൊണ്ട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. എല്ലാവിധ ജീവജാലങ്ങളെയും കൊണ്ട് അവിടുന്ന് അതിന്റെ ഉപരിതലം നിറച്ചു. അവ മണ്ണിലേക്ക് മടങ്ങും. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സാദൃശ്യമായ ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളും അവരെ കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി. അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തന്റെ പ്രവൃത്തിയുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവരവിടുത്തെ പ്രവൃത്തിയുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധനാമം സ്തുതിക്കും. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തന്റെ നീതിവിധിയുള്ളവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിന്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു. എല്ലാ അനീതികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുവീനെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട്. അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറഞ്ഞിരിക്കുകയില്ല. ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി. എന്നാൽ ഇസ്രായേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോട് പകരം ചോദിക്കും. അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുകയും അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവീൻ. അത്യുന്നതയിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവീൻ. ജീവിക്കുന്നവർ അത്യുന്നതിനെ സ്തുതിഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആര് അവിടുത്തെ സ്തുതിക്കും? അസ്തിത്വമില്ലാത്തവനിൽ നിന്നെന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതികൾ നിലയ്ക്കുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. കർത്താവ് തന്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്! മനുഷ്യൻ അമർത്യനല്ലാത്തത് കൊണ്ട് എല്ലാം അവന് പ്രാപ്യമല്ല. സൂര്യനേക്കാൾ ശോഭയുള്ളത് എന്തുണ്ട്? എന്നിട്ടും അതിന്റെ പ്രകാശം അസ്തമിക്കുന്നു. അതുപോലെ മാംസവും രക്തവുമായ മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു. കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു. എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്. എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. കർത്താവ് മാത്രമാണ് നീതിമാൻ. അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്കു കഴിയും? അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്താൻ ആർക്കു സാധിക്കും? അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്കു കഴിയും? അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യന്റെ അന്വേഷണം അങ്ങേയറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയേ ഉള്ളൂ. അവനെ അതെന്നും പ്രഹേളികയായിരിക്കും. മനുഷ്യൻ എന്താണ്? അവനെ കൊണ്ട് എന്ത് പ്രയോജനം? എന്താണ് അവനിലെ നന്മയും തിന്മയും? മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും വത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽ തെരി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു. അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു. അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കുന്നു. മനുഷ്യന്റെ സഹതാപം അയൽക്കാരോടാണ്. എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു. അവിടുന്ന് അവരെ ശാസിക്കുന്നു. അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു. ഇടയനാടുകളെ എന്ന പോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. തന്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോടും തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. മകനെ, നിന്റെ സൽപ്രവൃത്തികളിൽ നിന്ന് കലർത്തരുത്. സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത്. മഞ്ഞ് കഠിനമായി ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. നല്ല വാക്ക് വിലയേറ്റ സമ്മാനത്തെ അതിശയിക്കയില്ലേ? കാരുണ്യവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു. പോഷൻ കാരുണ്യരഹിതനും നിന്ദകനുമാണ്. വിദ്വേഷത്തോടെയുള്ള ദാനം കണ്ണിന്റെ തിളക്കം കെടുത്തുന്നു. കാര്യം ഗ്രഹിച്ചതിനു ശേഷം സംസാരിക്കുക. രോഗം പിടിപെടുന്നതിന് മുമ്പ് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുക. ന്യായവിധിക്ക് മുമ്പ് നിന്നെ തന്നെ പരിശോധിക്കുക. വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും. വീഴും മുമ്പ് വിനീതനാവുക. പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക. നേർച്ച യഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത്. നേർച്ച നേരുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക. കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെയാകരുത്. മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെക്കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷത്തെക്കുറിച്ചും ചിന്തിക്കുക. സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെ കുറിച്ചും സമ്പത്തുകാലത്ത് ദാരിദ്ര്യത്തെയും വറുതിയെയും കുറിച്ചും ചിന്തിക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവസ്ഥാഭേദം വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന് മുമ്പിൽ എല്ലാ വസ്തുക്കളും അതിവേഗം ചരിക്കുന്നു. ബുദ്ധിമാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാലുവായിരിക്കും. പാപത്തിന്റെ നാളുകൾ ദുഷ്പ്രവൃത്തികൾക്കെതിരെ അവൻ ജാഗരൂകത പുലർത്തും. ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു. അവളെ കണ്ടെത്തുന്നവനെ അവൻ പുകഴ്ത്തുകയും ചെയ്യും. ജ്ഞാനത്തിന്റെ വചസ്സുകൾ ഗ്രഹിക്കുന്നവൻ പാണ്ഡിത്യം നേടും. അവൻ സൂക്തങ്ങൾ അവസരോചിതമായി മൊഴിയും. അധമവികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക. അധമവികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും. ആഡംബരത്തിൽ മതിമറക്കരുത്, അത് നിന്നെ ദരിദ്രനാക്കും. കയ്യിലൊന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന് നടത്തി ഭിക്ഷക്കാരനായി തീരരുത്. എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിലടങ്ങുന്നു. ജ്ഞാനത്തിന്റെ നിയമത്തിൽ പൂർത്തീകരണമുണ്ട്. തിന്മയിലുള്ള അറിവ് ജ്ഞാനമല്ല. പാപികളുടെ ഉപദേശം വിവേകരഹിതമാണ്. നിന്ദ്യമായ സാമർഥ്യമുണ്ട്. ജ്ഞാനമില്ലാത്തതുകൊണ്ട് മാത്രം ഭോഷനായിരിക്കുന്നവനുമുണ്ട്. നിയമം ധിക്കരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ദൈവഭയമുള്ള ബുദ്ധിഹീൻ. സൂക്ഷ്മമോ എന്നാൽ അനീതി നിറഞ്ഞതുമായ സാമർഥ്യവുമുണ്ട്. തൻകാര്യം നേടാൻ നിഷ്കരണം പ്രവർത്തിക്കുന്നവരുമുണ്ട്. അവൻ അശക്തി കൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാലും തക്കം കിട്ടുമ്പോൾ തിന്മ പ്രവർത്തിക്കും. ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത്. ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം. വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു. പാറിക്കുമോർ 119 സങ്കീർത്തനം. യഹോവയുടെ ന്യായ പ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായ ഒരു ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്ന ഒരു ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിനെ നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും. എന്നെ അശേഷം ഉപേക്ഷിക്കരുത്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ എന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വാഴ്ത വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ജീവിച്ചിരിക്കേണ്ടതിന് അടിയനെ നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുത്. നിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഫൽസിക്കുന്നു. നിന്നെയും അപമാനം എന്നോട് അകറ്റണമേ, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാർ വരുന്ന എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു, എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരുമാകുന്നു. എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമള്ളി, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ, എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു, നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തേണമേ. പോഷ്കിന്റെ വഴി എന്നോട് അകറ്റണമേ, നിന്റെ ന്യായ പ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ. വിശ്വസ്തയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിന്റെ വിധികളെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു. യഹോവേ, എന്നെ ലജ്ജിപ്പിക്കരുത്. നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിലോടും. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനയുടെ പാതയിൽ എന്നെ നടത്തണമേ, ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായി മാറാക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായി നിന്റെ വചനത്തേടി നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ, നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു, നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് പെരുമാറാട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കിയാൽ സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. അങ്ങനെ ഞാൻ നിന്റെ ന്യായ പ്രമാണം ഇടവിടാതെ എന്നേക്ക് പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു, നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയതുകൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു, ഞാനോ നിന്റെ ന്യായ പ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല. യഹോവേ, പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്തു ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. യഹോവേ, രാത്രിയും ഞാൻ തിരുനാമം ഓർക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഞാൻ ആചരിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു. യഹോവേ, നീ എന്റെ ഓഹരിയാകുന്നു. ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോട് ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു. നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്റെ വഴികളെ വിചാരിച്ച് എന്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിനെ ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു. ദുഷ്ടന്മാരുടെ പാശങ്ങൾ എന്നെ എത്തിത്തിയിരിക്കുന്നു. ഞാൻ നിന്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ലാതാനും നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. യഹോവേ, ഭൂമി നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. യഹോവേ, തിരുവചന പ്രകാരം നീ അടിയന് നന്മ ചെയ്തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കിയാൽ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരണമേ. കഷ്ടതയിലാവുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. നീ നല്ലവനും നന്മയുന്നവനുമാകുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അഹങ്കാരികൾ എന്നെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി, ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു. ഞാനോ നിന്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്ക് ഉത്തമം. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കയാൽ നിന്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു. യഹോവേ, നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാകട്ടെ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ. നിന്റെ ന്യായ പ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു. അഹങ്കാരികൾ എന്നെ വെറുതെ മറിച്ചിട്ടിരിക്കാൻ ലജ്ജിച്ചു പോകട്ടെ. ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു. നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എന്റെ അടുക്കൽ വരട്ടെ. ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. ഞാൻ നിന്റെ രക്ഷയെ കാത്തുമോചിക്കുന്നു. നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് വെച്ച് എന്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്ത് ക്ഷീണിക്കുന്നു. പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാനാകുന്നു, എങ്കിലും ഞാൻ നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. അടിയന്റെ ജീവകാലം എന്തുള്ളൂ? എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോൾ ന്യായവിധി നടത്തും? നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കാത്ത അഹങ്കാരികൾ എനിക്കായി കുഴി കുഴിച്ചിരിക്കുന്നു. നിന്റെ കൽപ്പനകളെല്ലാം വിശ്വാസ്യമാകുന്നു. അവർ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നു. എന്നെ സഹായിക്കണമേ. അവർ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ ഞാൻ ഉപേക്ഷിച്ചില്ലാതാനും നിന്റെ ദയക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ നിന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു അത് നിലനിൽക്കുന്നു. അവ ഇന്നുവരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. നിന്റെ ന്യായ പ്രമാണം എന്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല. അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവനത്രേ, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിച്ചിരിക്കുന്നു. ദുഷ്ടന്മാർ എന്നെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു. ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. സകല സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയം. ഇടവിടാതെ അതെന്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവയെപ്പോഴും എന്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കുകൊണ്ട് എന്റെ സകല ഗുരുക്കന്മാരിൽ ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുക ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കിയാൽ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം. അവ എന്റെ വായ്ക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാ ഞാൻ വിവേകമുള്ളവനാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു. അത് ഞാൻ നിവർത്തിക്കും. ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു. യഹോവേ നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ എന്റെ വായുടെ സ്വമേധാ ദാനങ്ങളിൽ പ്രസാദിക്കണമേ. നിന്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ പ്രാണത്യാഗം ചെയ്യുവാനല്ല ഇപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. എങ്കിലും നിന്റെ ന്യായ പ്രമാണം ഞാൻ മറക്കുന്നില്ല. ദുഷ്ടന്മാർ എനിക്ക് കണിവച്ചിരിക്കുന്നു. എന്നാലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വതാവകാശമാക്കിയിരിക്കുന്നു. അവ എന്റെ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു. നിന്റെ ചട്ടങ്ങളെ ഇടവിടാതെ എന്നേക്കും ആചരിപ്പാൻ ഞാൻ എന്റെ ഹൃദയത്തെ ചായ്ച്ചിരിക്കുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാന്നു പാറയ്ക്കുമോ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി അത് മുതലും നിനക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നുവിനും ഒരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ ബുധനാഴ്ച പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ, പ്രത്യേകിച്ച് ദൈവമാതാവിന്റെ നാമധേയത്തിൽ നാം വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഈ ദിനം, വീണ്ടും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവശബ്ദം കേട്ട് വിശുദ്ധിയിൽ ജീവിപ്പാൻ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഈ നിമിഷത്തെ ഓർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും ഭയത്തോടും ഈ ശുശ്രൂഷയില് സംബന്ധിക്കുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും ചൊരിഞ്ഞു തരണമേ എന്ന് ദൈവസന്നിധി ആമുഖമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുകയും ഇതിനെപ്പോഴും നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നു. ധന്യമാർന്ന ശുശ്രൂഷയില് സാന്നിധ്യം കൂടെ നടക്കുന്ന എല്ലാ വിശ്വാസികളെയും, പ്രത്യേകിച്ച് വന്നിയ വൈദികരെയും, വന്നിയ മാമനച്ചൻ, അതുപോലെ തന്നെ വി സി വർഗീസ് അച്ഛൻ, ഐസപി പ്രകാശച്ചൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ഇന്നത്തെ ശുശ്രൂഷയില് ഞാൻ പ്രത്യേകമായി വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജോബി അച്ഛൻ എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന തോമസ് മാത്യു അച്ഛൻ അച്ഛനെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നമ്മുടെ ഈ കൂട്ടായ്മ കൂടുതൽ അനുഗ്രഹപ്രദമാകാൻ തക്കവണ്ണം വ്യക്തിജീവിതത്തിൽ കൂടുതൽ വിശ്വാസത്തിന്റെ പടവുകളിൽ നമ്മളെ പിടിച്ചു കൊണ്ടെത്തിക്കാൻ തക്കവണ്ണം നാം നടത്തുവരുന്ന ഈ പ്രാർത്ഥനയും കൂടെ നമുക്കൊരു മുഖാന്തരമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ വിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം വന്നിയ ഐസക് പി പ്രകാശത്തൻ ആലപിക്കും. അതിനുശേഷം ശുശ്രൂഷ മുന്നോട്ട് നയിക്കപ്പെടുകയാണ്.
സുവിശേഷ ഗീതങ്ങളിലെ 157-ാമത്തെ ഗീതം. മാറിടാത്ത യേശുനാഥൻ, മാറ്റും നിന്റെ വേദന എന്നാരംഭിക്കുന്നു. മാറിടാത്ത യേശുനാഥൻ, മാറ്റും നിന്റെ വേദന. പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട കടന്നുവാ യേശുവിന്നെ വിളിക്കുന്നു, കടന്നുവാ യേശുവിന്നെ വിളിക്കുന്നു. ലോകബന്ധം കൈവെടിയും ദ്രോഹിച്ചു നിന്നെ പുറന്തള്ളും, പാവനൻ താ സ്നേഹത്തോടെ അരികിലുണ്ട് കടന്നുവാ യേശുവിന്നെ വിളിക്കുന്നു, കടന്നുവാ യേശുവിന്നെ വിളിക്കുന്നു. ലോകത്തിൻ ഭാരം ചുമക്കും യേശുവിങ്കൽ കടന്നുവാ തളർന്ന നിന്റെ അന്തരാത്മാ ക്ലേശം നീക്കും, കടന്നുവാ യേശുവിന്നെ വിളിക്കുന്നു, കടന്നുവാ യേശുവിന്നെ വിളിക്കുന്നു.
നമുക്ക് കൗമ പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധഹായുമായ സത്യക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായതെന്നും വരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും അയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ശ്രേഷ്ഠതാവേ നിനക്ക് സ്തുതി. ഭാവികളായ അടിയാരോട് തന്നെ ചെയ്യുന്ന അശിയാരാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോർ ദുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഇനിയോ ദുഷ്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുന്നതിനുള്ളതാകുന്നു. ആമീൻ. പ്രഭാർ ഞമറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. ഈ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. രൂദരകുലമായ കർത്താവ് ശിഷ്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യ മർത്തുമറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദേവനുപുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
പാറിക്കുമോ എന്റെ കർത്താവേ, ദുഃഖങ്ങളുടെ കാലത്ത് നീ എനിക്ക് ആശ്വാസവും അപകടകാലത്ത് എന്റെ നടത്തിപ്പുകാരനും ആയിരിക്കണമേ. എന്റെ ആത്മാവിന്റെ രോഗത്തെയും അതിന്റെ ഔഷധം നിന്റെ തൃക്കയിലിരിക്കുന്നു എന്നുള്ളതിനെയും നിനക്കറിയാമല്ലോ. തങ്ങളുടെ തലമുറകൾക്ക് കണ്ണാടിയായി തീർന്നിട്ടുള്ള പുണ്യവാന്മാർ അതിനാൽ ഏതിനാൽ തങ്ങളെ തന്നെ കണ്ടിരിക്കുന്നുവോ ആ നീതിയുടെ സൂര്യനായുള്ളവേ, എന്റെ ഉള്ളിൽ നിനക്ക് നിന്നെ കുറിച്ചുള്ള അറിവിന്റെ വാതൽ തുറക്കണമേ. തങ്ങളുടെ പ്രത്യേക നടപടികളാൽ നിന്നെ പ്രസാദിപ്പിച്ചവരായ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ചെന്നു ചേർന്നിരിക്കുന്ന ആ നിർമ്മല ഭവനത്തിൽ ചെന്നു ചേരുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. നിന്റെ കുതാശകളാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിന്നെ കുറിച്ചുള്ള അറിവാൽ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ എന്നേക്കുന്നതിനുള്ള ആശ്രയം ഞങ്ങളെ ഉത്പാദിപ്പിക്കണമേ. ദൈവമേ നിന്നെയും ജീവൻ നൽകുന്ന നിന്റെ കൽപ്പനകളെയും സ്നേഹിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. എന്റെ സൃഷ്ടാവും നിന്റെ സ്വഭാവത്തെ ബലഹീനതയെ നിനക്കറിയാമല്ലോ. ശത്രുവിന്റെ ഉഗ്രതയെ ഞങ്ങളുടെ അടുക്കൽ നിന്ന് നീ വിരോധിക്കണമേ. ഞങ്ങളുടെ അവയവങ്ങളിൽ നിന്ന് പാപത്തിന്റെ മുള്ളുകളെ നീ പറിച്ചു കളയണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പാപത്തിന്റെ ചൂടിനെ നീ ഇല്ലാതാക്കണമേ. ഞങ്ങളുടെ ആത്മരോഗത്തിന് ഔഷധത്തിന്റെ കൈനി നീട്ടിത്തരയണമേ. ഞങ്ങൾ നിന്നെ എന്നേക്ക് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമീൻ.
ത്രിയേക ദൈവത്തിന്റെ വലതു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ആമുഖത്തിൽ അർപ്പിച്ചതുപോലെ ദൈവം തന്ന ഈ നല്ല പ്രഭാതത്തെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രാർത്ഥന മുഖാന്തരം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരുന്ന ഒരു മാധ്യമമായി നമ്മുടെ വ്യക്തിജീവിതത്തിലെ പല സമർപ്പണങ്ങൾക്കൊപ്പം ഇതും കൂട്ടിച്ചേരുവാൻ ഇടയാകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും സാധാരണ ഞാൻ ഓർപ്പിക്കാറുള്ളത് പോലെ തന്നെ ശാന്തമായി കർത്തൃസന്നിധിയിൽ ശിരസുകളെ സമർപ്പിക്കുവാൻ ലഭ്യമായിരിക്കുന്ന ഓരോ നിമിഷങ്ങളും ദൈവം നമ്പരാൻ ചൊരിഞ്ഞു തരുന്ന നിമിഷങ്ങളാണ് എന്നുള്ള ബോധ്യം അതൊരു ഭാഗ്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട്, അതിനനുഗ്രഹമായി തിരിച്ചറിഞ്ഞുകൊണ്ട്, വ്യക്തിജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു സാധ്യതയായി തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം നമുക്ക് ഇടയാവണം. 62-ാം സങ്കീർത്തനം അതിന്റെ ആമുഖം ഇങ്ങനെ വായിക്കുന്നു: എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു, അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു, എന്റെ ഗോപുരവും അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. വളരെ അർത്ഥവത്തായിട്ടുള്ള ഏതാനും വാക്യങ്ങളാണ് സങ്കീർത്തനത്തിന്റെ ഈരടികളായി നമ്മൾ ശ്രദ്ധിച്ചത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും കുലുങ്ങത്തക്ക അല്ലെങ്കിൽ പ്രകമ്പനം കൊള്ളപ്പെടേണ്ട സാധ്യതകൾ അനവധിയാണ്. അത് അപകടത്തിന്റെയും രോഗത്തിന്റെയും പല അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങളുടെയും പ്രകൃതിക്ഷോഭത്തിന്റെയും പല രൂപത്തിലും ഭാവത്തിലും നമ്മെ മൊത്തത്തിൽ ചലിപ്പിക്കത്തക്കവണ്ണം നമുക്ക് ചുറ്റും അലയടിക്കുമ്പോഴും വീണ്ടും സങ്കീർത്തനം വായിക്കുന്നുണ്ട്: സർവശക്തനായ ദൈവം തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങുന്നു. വളരെ അത്ഭുതകരമായി തന്റെ ബലമുള്ള കരങ്ങളിൽ
ദൈവമക്കളെ വീണ്ടെടുക്കുന്നു. അത് അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്നും അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹത്വമുള്ള അനുഭവങ്ങളെന്നും തിരിച്ചറിയുവാൻ ഉള്ള ഒരു വലിയ സാധ്യതയായി നമ്മുടെ ഈ ബുധനാഴ്ച പ്രാർത്ഥനയെ നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹമായി ഞാൻ ഓർക്കുകയും ഈ സംഭവമൊക്കെ നമുക്ക് ഒരുക്കി തന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുകയും ചെയ്യാം. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. പലപ്പോഴും വാചാലരാകാനാണ് നമുക്ക് ഇഷ്ടം, പക്ഷേ ആ വാചാലതയ്ക്കപ്പുറം മൗനമായിരുന്നുകൊണ്ട് ദൈവ സ്വരം ശ്രവിക്കുവാനും അതിനനുസരിച്ച് ഹൃദയത്തെ രൂപപ്പെടുത്തി ജീവിതത്തിന്റെ നടപടികളെ തന്നെ ഒന്ന് നൂതനമായ ശൈലിയിൽ ക്രമപ്പെടുത്തുവാൻ നമ്മുടെ ഓരോ പ്രാർത്ഥനകൾക്കും ആധ്യാത്മിക ജീവിതത്തിനും ഇടയാകട്ടെ എന്ന് അമുഖമായി പ്രാർത്ഥിക്കാം. നമുക്കറിയാം ഇന്നത്തെ പ്രത്യേകത, ഇന്ന് സഭയുടെ ഒരു വലിയ ശ്രേഷ്ഠ പിതാവിനെ നമ്മൾ ആദരിക്കുക. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിനെപ്പറ്റി പറയുകയുണ്ടായി. മലങ്കര സഭയുടെ സൂര്യ തേജസ്, ഏഞ്ചൽ ബാബ എന്ന് എല്ലാവരും ഹൃദയത്തിൽ ഘോഷിക്കുന്ന പരിശുദ്ധ മാത്യൂസ് തിരിയൻ കാതോലിക്ക ബാബ. ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ടോ? അവരുടെയൊക്കെ ഉള്ളിൽ ഒരു വലിയ പർവമായി അദ്ദേഹം ശോഭിച്ചു നിലനിൽക്കുന്നു എന്നുള്ള സംശയമൊന്നുമില്ല. ഞാനൊക്കെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു സാധാരണ ശമാശനും വൈദികനുമൊക്കെയാണ്. അങ്ങനെ ശ്രദ്ധിക്കപ്പെടേണ്ട നിമിഷങ്ങളൊന്നും അദ്ദേഹത്തിനുമായി അധികം ഉണ്ടായിരുന്നില്ലെങ്കിലും ശ്രദ്ധിക്കപ്പെടാത്ത ചില നിമിഷങ്ങളിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോഴും ഒരിക്കലും മറന്നുപോകാത്ത സ്നേഹസ്പർശനത്തിന്റെ അനുഭവം ആ പിതാവിന്റെ സാന്നിധ്യത്തിന്ന് ഒരിക്കലും എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തി ഒരു ചെമ്മാക്കനായിട്ട് എന്റെ താടിക്കൊക്കെ പിടിച്ച് എന്റെ കുഞ്ഞച്ഛനാന്നൊക്കെ പറഞ്ഞ് ചേർത്ത് നിർത്തി. ഒരുപക്ഷെ അതൊരിക്കലും ഒരു ചുമ്മാ കണ്ട ഒരു സമയത്ത് അദ്ദേഹം ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ചത് ഞാൻ എന്ന് ഓർക്കുക. അങ്ങനെ ഓരോ മനുഷ്യരും അദ്ദേഹവുമായിട്ടുള്ള അദ്ദേഹം ഒരു ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന മനുഷ്യനാണെങ്കിലും താഴ്ന്ന എന്നെ പോലെയുള്ള മനുഷ്യരെയൊക്കെ കാണുമ്പോൾ ചേർത്ത് പിടിക്കുവാനും സ്നേഹിക്കുവാനും ഒരുപക്ഷെ സ്വന്തം മാതാപിതാക്കളുടെ സ്നേഹ വാത്സല്യങ്ങൾക്കൊപ്പമോ അല്ലെങ്കിൽ അനപ്പുറമായോ ആ കാണിക്കുന്ന സ്നേഹ വാത്സല്യങ്ങൾ എന്നും നിലനിൽക്കും ഹൃദയങ്ങളിൽ. അത്രമാത്രം എല്ലാവരെയും ആ സ്നേഹത്തിന്റെ മന്ദസ്മിതമായ സൗരഭ്യത്തിൽ നിറച്ചിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയുടെ ഒരു വലിയ നിധിയായി തന്നെ ഞാൻ തിരിച്ചറിയുകയാണ്. അപ്പൊ ആ പിതാവ് ഇന്നും ആ പിതാവ് വേർപെട്ടിട്ടും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ ചില മധുര മൊഴികളും ഒക്കെ ശ്രവിക്കുമ്പോൾ ഉള്ളിൽ ലഭ്യമാകുന്ന ഒരു ആധ്യാത്മിക തേജസ് വലിയ അതിശയമാണ്. പലപ്പോഴും എനിക്ക് മാത്രമല്ല പലരും ഞാൻ കേട്ടിട്ടുള്ളതാണ്, അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ പോലും നമുക്ക് നമ്മളിൽ പ്രസരിക്കുന്ന ഒരു ഒരു ചൈതന്യമുണ്ട്. കാരണം അങ്ങനെ പ്രസരിക്കത്തക്കവണ്ണം അദ്ദേഹത്തിന്റെ ബാഹ്യമായ സൗന്ദര്യമല്ല, ആ ബാഹ്യ സൗന്ദര്യത്തിനേക്കാൾ അപ്പുറമായി അദ്ദേഹത്തിന്റെ ഉള്ളിൽ പ്രാർത്ഥനയിൽ കൂടി രൂപപ്പെട്ടു വന്ന ആന്തരിക സൗന്ദര്യമാണ്. അത് പക്ഷെ എല്ലാവർക്കും ഒന്നും മനസ്സിലാകാനാണ്. നമ്മളത് ആ തലത്തിലൊക്കെ അല്പമെങ്കിലും സ്പർശിക്കുന്നവർക്ക് ഇതുപോലുള്ള വിശുദ്ധന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ സംസർഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നന്മകളെ റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, അനുഭവമായി തിരിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏതായാലും നമ്മൾക്ക് നമ്മുടെ സഭയ്ക്ക് ദൈവം നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ് ഇതുപോലെ മാതൃകാപരമായി ജീവിച്ച ശ്രേഷ്ഠ പിതാക്കന്മാര്. ആ പിതാക്കന്മാരുടെയൊക്കെ അനുഗ്രഹങ്ങളും മധ്യസ്ഥതയും നമുക്കെപ്പോഴും കാവലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഓർക്കാനുള്ള ഒരു പിതാവ് കൂടാണ് ആലുവ തുർക്കത്വ സെമിനാറിലെ കബറടക്കപ്പെട്ട പൗലോസ് അത്താനോസ് സിർവേനി. ഒരുപക്ഷെ എന്നെ പോലുള്ള തലമുറയൊന്നും അധികം അദ്ദേഹത്തെ പറ്റി കേട്ടില്ലെങ്കിലും ആ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട സഭയിലെ ശ്രേഷ്ഠ മുഹൂർത്തങ്ങൾ രൂപപ്പെടുത്തിയ ഒരു പിതാവായിട്ടാണ് സെമിനാറിൽ അടക്കം കബറടക്കപ്പെട്ടിരിക്കുന്ന അത്താനോസ് സിർവേനെ പറ്റിയും കേട്ടിട്ടുള്ളത്. ഇതുപോലുള്ള പിതാക്കന്മാരുടെ ഓർമ്മ തന്നെ നമുക്ക് ഈ പ്രാർത്ഥനാ കൂട്ടമേക്ക് പോലും ഒരു ചൈതന്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ പരിശുദ്ധ പിതാക്കന്മാരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ബലഹീനമായ നമ്മുടെ ശിരസുകൾ നമുക്ക് നമിച്ച് അവരുടെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ഞാൻ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട ജൂലിയസിനാണ്. ഞങ്ങൾക്ക് തോമസ് മാത്യുവിച്ചൻ എന്ന് വിളിക്കും. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പുതിയ പരിചയപ്പെടുത്തൽ ആവശ്യമൊന്നുമില്ല. ഏത് സമയത്ത് എത്ര തിരക്കിട്ട നിമിഷങ്ങളിലും ആവശ്യപ്പെട്ടാൽ ഒരു പടിയും കൂടാതെ ചെയ്യാം, ഞാൻ ചെയ്തോളാം എന്ന് മനസ്സോട് പറയുക മാത്രമല്ല നമ്മളെ ചിന്തിപ്പിക്കുന്ന ആശയങ്ങളൊക്കെ പകർന്നു തരാൻ കഴിവുള്ള പ്രിയപ്പെട്ട അച്ഛനാണ് തോമസ് മാത്യുവച്ചൻ. എനിക്കറിയാം നിരന്തരമായി ഈ പ്രാർത്ഥനയിൽ കുറച്ച് വൈദികർ എപ്പോഴും അവരുടെ സാന്നിധ്യവും നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു. അങ്ങനെ ഈ പ്രാർത്ഥന കൂട്ടമേ സ്നേഹിക്കുന്ന വൈദികരിൽ ഒരാൾ തന്നെയാണ് തോമസ് മാത്യുവച്ചൻ. അച്ഛൻ ഡാലസിലായിരുന്നു ഇതുവരെയും. ഇപ്പോഴ് ചെയ്യുന്ന തിരുവനന്തപുരം നിർദ്ദേശപ്രകാരം അദ്ദേഹം ഡിട്രോയിറ്റ് സെന്റ് മേരീസ് പള്ളിയിലോട്ട് ഈ സമയത്ത് ട്രാൻസ്ഫറായി. ഒരുപക്ഷെ ഡാലസിൽ നിന്നൊക്കെ ഒന്നിച്ച് ഫാമിലി ഒത്തിച്ച് മൂവ് ചെയ്യുമ്പോൾ ഒരുപാട് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതാണ്, പലതരത്തിലുള്ള അസൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ അസൗകര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് അച്ഛന് സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാണിക്കുന്ന താല്പര്യം തീർച്ചയായിട്ടും അത് വിസ്മരിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴെ അപ്രോയിമെന്റ് മാർ അപ്രോയിമെന്റ് ഒരു ഗൂവൂസ ധ്യാനഗീതമായി സമർപ്പിക്കും. അതിനോട് ചേർന്ന് പ്രിയപ്പെട്ട അച്ഛന് തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്.
കർത്താവേ കൃപ ചെയ്യടാമേ, പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ, നിൻ ദയവും നിൻ മോചനവും നിന്നറയിൻ നിന്നേകണമേ. ആടുകളെ പ്രതികൂറോടെ പാടുകളെ തൊരു നല്ലിടയ, സന്തോഷോത്സവീ ഞങ്ങൾ കൊണ്ടാടാൻ കൃപ ചെയ്യണമേ. എല്ലാ തിന്നും നായകനേ, സൃഷ്ടികൾ തന്നരികെ വരുവാ, നിന്നെ പ്രേപ്പിച്ചെന്നാ നിന്റെ മഹാകൃപയാലി ഓ ഈ നരദാസരിൽ നീ കാരുണ്യം ചെയ്തിടണമേ. നിന്നെ വിളിക്കും നിന്നടിയ, എപ്പോഴും കൃപ നൽകണമേ. സോദരരെ യാചിപ്പുകളെ കേൾക്കുകയില്ലെന്നോർക്കരുതേ, പശ്ചാത്താപമുണ്ടാകുക, രക്ഷിതരായി നമുക്ക് അർപ്പിക്കാം. നന്മയ്ക്കുള്ള വിഘ്നം നമ്മിൽ തന്നെയാകുന്നു, തന്റെ മഹാകാരുണ്യത്തെ ദൈവം താൻ തടയുന്നില്ല. അന്വേഷിപ്പോൻ കണ്ടെത്തും എന്നല്ലോ തിരുവേദമൊഴി, ിൽ നിന്നും നന്നായി നാമറിഞ്ഞതുപോ, അപ്പം കല്യാജിച്ച അപ്പൻ കല്ലേകുന്നില്ല, മത്സ്യം മക്കൾ ചോദിച്ച പാമ്പിനെയും നൽകാറില്ല. തന്തിരുവും യാചിക്കും ദാസരുടെ ആവശ്യങ്ങൾ, നൽകിയിടും ദൈവത്തോടാ നമ്മൾക്കും കൃപയാചിച്ചിടാ.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛനെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ദയവായിട്ട് എനിക്കറിയാം ഒരുപാട് ആളുകൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. ഒരുപാട് ഫോണുകൾ എനിക്ക് ഇതിന്റെ അകത്തുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ വളരെ താല്പര്യത്തോടും വളരെ ഒരുക്കത്തോടും ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നുള്ളത് തന്നെ ഇതൊക്കെ നേതൃത്വം നൽകുന്ന ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. എന്നാൽ ഒരു കനിവൂടെ നിങ്ങൾ കാണിക്കുക, ദയവായിട്ട് നിങ്ങൾ ഈ ഫോണ് ജോലിയിലിരുന്നും അല്ലാതെ ഒക്കെ ഇതിൽ നിങ്ങൾ സംബന്ധിക്കുന്നുള്ളത് നിങ്ങളുടെ ആ നല്ല സമയത്തെ ആ താല്പര്യത്തെ ഒത്തിരി വിലവാദിക്കുന്നു. എന്നാലും നിങ്ങളുടെ ഫോണുകൾ അത് മ്യൂട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിനോട് സംബന്ധിക്കുന്നതറിയാം, എങ്കിലും അവിടെ ഇവിടെയൊക്കെ അറിയാതെ ആരെങ്കിലും ഫോണ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാതെ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ പ്രസംഗിക്കുന്നവർക്ക് തടസ്സമുണ്ടാകും. ദയവായിട്ട് നിങ്ങളതിൽ മനസ്സ് കാണിക്കണം എന്ന ആദരവോട് അറിയിക്കുന്നു. ഇപ്പോഴെ പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛൻ തിരുവചനത്തിൽ ധ്യാനം നിർവഹിക്കുന്നതാണ്.
ഹലോ അച്ഛാ, ഗോപി അച്ഛാ.
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കും. കർത്താവിൽ ഏറ്റവും ബഹുമാനമുള്ളവരായ വൈദികസ്ഥരെ പ്രിയപ്പെട്ടവരായ സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ചിന്തകളിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വിവാദമുണ്ടാക്കിയ സംഭവമാണ് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് ഈ ഹലാൽ എന്ന് പറയുന്ന വാക്ക്. ഹലാൽ അല്ലെങ്കിൽ ഹറാം, രണ്ട് രീതിയിൽ ഭക്ഷണത്തെ വേർതിരിക്കുന്ന ഒരു രീതി നമ്മുടെ ചുറ്റുപാടും കാണുന്നുണ്ട്. ഭക്ഷണം എന്ന് പറയുന്ന ഒരു സാഹചര്യം പണ്ടും ഇന്നും ഒരുപാട് പ്രാധാന്യമുള്ള വസ്തുത തന്നെ. ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒക്കെ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന് ഭക്ഷണവുമായിട്ട് നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അത് നമ്മുടെ വചനവുമായി ബന്ധപ്പെടുത്തി നോക്കിയാലും നമ്മൾ ചിന്തിച്ചാൽ മതി, ആദ്യം മുതൽ അവസാനം വരെ വേദപുസ്തകത്തിന്റെ സംഭവങ്ങളൊന്ന് പരിശോധിക്കുമ്പോൾ അവിടെയും ഭക്ഷണത്തിനുള്ള ഒരു പ്രാധാന്യവും അല്ലെങ്കിൽ ഭക്ഷണ നിയന്ത്രണത്തെ കുറിച്ചും ഒക്കെ നമുക്ക് കാണാനായിട്ട് ഒരു സാധ്യതയുള്ള വസ്തുത തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഭക്ഷണ നിയന്ത്രണം ഒരു വലിയ പ്രാധാന്യം അർഹിക്കുന്ന വസ്തുതയാണ്. എവിടെ ചെന്നാലും ഡയറ്റ് കൺട്രോളിനെ കുറിച്ചും വെയിറ്റ് ലോസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മുടെ സംസാരം. അങ്ങനെ ഒക്കെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഈ ഭക്ഷണം കഴിക്കരുത് അല്ലെങ്കിൽ ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ കഴിക്കരുത് എന്ന് തുടങ്ങുന്ന ദേവ്യ പുസ്തകം 11 നമ്മൾ കാണുന്നുണ്ട് വിലക്കപ്പെട്ട ഭക്ഷണത്തെ കുറിച്ച്, ഏതൊക്കെ മൃഗങ്ങളെ കഴിക്കാം, ഏതൊക്കെ പക്ഷികളെ കഴിക്കാം, ഏതൊക്കെ മത്സ്യങ്ങളെ കഴിക്കാം, അങ്ങനെ ഏതൊക്കെയാണ് കഴിക്കാൻ കഴിക്കാൻ പാടില്ലാത്തത് എന്നിങ്ങനെ ഭക്ഷണത്തിന്റെ നിയന്ത്രണം വേദപുസ്തകത്തിൽ മുതലേ ആരംഭിച്ചതാണ്. അപ്പോൾ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. യേശു തമ്പുരാന്റെ ഒരു പ്രധാനപ്പെട്ട വാചകമാണ് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന പ്രഖ്യാപനം. അപ്പം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം പലതാണ്, പലർക്കും പലതാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് എല്ലാവരും ഒരേ ഉദ്ദേശത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്നു എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിന് പലർക്കും പല ഉദ്ദേശങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഭക്ഷണം എന്ന് പറയുന്ന വാക്കിനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് തന്നെ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ ശരീരത്തിൽ വിശപ്പ് അനുഭവപ്പെടുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ഭക്ഷണത്തെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും എന്നും എനിക്കറിയാം. അപ്പൊ എന്തിന് ഭക്ഷണം കഴിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുക, ഒരു ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് അത് പലർ ചിന്തിക്കാം. പക്ഷെ ഞാൻ കുറെ ഉത്തരങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ശരിയായ ഉത്തരമായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് ഉത്തരം പറഞ്ഞാൽ ആരോഗ്യം ലഭിക്കാൻ എന്നൊരു ഉത്തരം ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഈ ഉത്തരം കിട്ടാത്തവരും എന്നെ കേൾക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. വേറെ ചില ആളുകൾ പറയും വിശപ്പ് മാറാൻ വേണ്ടിയാണ് കഴിക്കുന്നതെന്ന് പറയും. എന്നാൽ ഇത് രണ്ടും അല്ലാതെ വേറെ ചില ഉത്തരങ്ങളുണ്ട്. ജീവൻ നിലനിർത്താനാണ് എന്ന് ഉള്ള ഉത്തരം നമുക്ക് കേൾക്കാൻ സാധിക്കും. മരിക്കാതിരിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരുപാട് ഉദ്ദേശങ്ങൾ ഇതിന്റെയൊക്കെ കാരണങ്ങളുമുണ്ട്. ഈ ഓരോ ഉത്തരത്തിലേക്ക് വരുന്നതിന്റെ കാരണവുമുണ്ട്. ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെയും അല്ലെങ്കിൽ ചില ഭക്ഷണം ഒഴിവാക്കുന്നതിന്റെയും കാരണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഏതൊക്കെ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ആരോഗ്യത്തോടു കൂടി നിലനിൽക്കാം, രോഗമില്ലാതെയാക്കാം, രോഗം വരാതെ നമുക്ക് നോക്കാം എന്നൊക്കെയുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കുന്നുള്ളത് ഇന്നത്തെ ഒരു വലിയ ഉദ്ദേശമാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞ ഉത്തരം വിശപ്പ് മാറാൻ എന്നുള്ളതാണ്. അത് കുറച്ചും കൂടി കാലഘട്ടം പിന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ ബിഷപ്പ് മൂലം മരിച്ചു വീഴുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ബിഷപ്പ് മാറുക എന്നുള്ളതാണ്. 10 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ 15 മണിക്കൂർ അല്ലെങ്കിൽ അതിനു മുകളിൽ മണിക്കൂറുകൾ ഭക്ഷണം ഇല്ലാത്തതിന്റെ പേരിൽ, സബ്സ്റ്റൻസ് ഇല്ലാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ അത് ഭക്ഷണം വാങ്ങാനുള്ള പണം ഇല്ലാത്തതിന്റെ പേരിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം എന്ന് പറയുന്നത് വിശപ്പ് മാറാനാണ്. അവിടെ ആരോഗ്യത്തെ കുറിച്ചൊരു ചിന്തയേ ഇല്ല. എന്ത് കിട്ടിയാലും കഴിക്കും. അവിടെ കഞ്ഞിവെള്ളം കഴിച്ചാൽ ഫാറ്റി ലിവർ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം കഴിച്ചാൽ അതിൽ സ്റ്റാർച്ച് ഉണ്ടെന്നോ കൊടവയർ ഉണ്ടാകുമെന്നോ ഒന്നും അവർ ചിന്തിക്കാറില്ല. വീട്ടിൽ നിൽക്കുന്ന പൂവൻകോഴിയെ മുറിച്ച് കഴിച്ചാൽ ഫാറ്റി ലിവർ ഉണ്ടാകുമെന്നൊന്നും അന്നത്തെ ആളുകൾ ചിന്തിച്ചിരുന്നില്ല. അവർക്ക് ഈ 10 മണിക്കൂറായിട്ട് അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 24 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എന്റെ വയറിനെ, വയറിന്റെ വിശപ്പിനെ ഒന്ന് ശാന്തമാക്കണം എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ചിന്ത. അപ്പോൾ വിശപ്പ് മാറാനെന്നുള്ളതായിരുന്നു അന്നത്തെ ആളുകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ഭക്ഷണം കഴിക്കുന്നതിന്റെ ഉദ്ദേശം അത് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ചേമ്പിന്റെ താള് കറിയായി വന്നതും അല്ലെങ്കിൽ മറ്റു പല ഉള്ളിയുടെ ഇല തോരനായി വന്നതും ഓമയ്ക്കായുടെ അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മുടെ പറമ്പിൽ കാണുന്ന പല കാര്യങ്ങളും ഭക്ഷണമേശയിലേക്ക് എത്തിയതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് തന്നെ. ഇന്ന് ഒഴിവാക്കുന്ന പല സാധനങ്ങളും അല്ലെങ്കിൽ ഇന്ന് അയ്യേ എന്ന് പറയുന്ന പല ഇതൊക്കെ ഭക്ഷണമാണോ എന്ന് ചിന്തിക്കുന്ന വേണ്ടി അച്ചാറുകൾ മുതൽ ഇങ്ങോട്ട് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. ചീപ്പായിട്ടുള്ള പല സാധനങ്ങൾ നമ്മുടെ ഭക്ഷണമേശയിലേക്ക് എത്തിയതിന്റെ കാരണം ഇത് തന്നെയാണ്. ദിവസങ്ങളായി മണിക്കൂറുകളായി ഭക്ഷണം കഴിക്കാതിരിക്കുന്നവർക്ക് വിശപ്പ് മാറ്റാൻ വേണ്ടി അവർ ഭക്ഷണം കഴിച്ചു. ഇനി വേറൊരു ഉത്തരം ഞാൻ പറഞ്ഞത് ജീവൻ നിലനിർത്താൻ എന്നുള്ളതാണ്. അത് ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ നമുക്ക് അവരെ കുറിച്ച് പറഞ്ഞാൽ, അവരുടെ വിശപ്പിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ സാധ്യതയില്ല. ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഭക്ഷണം കൊടുക്കാതെ ഒരു മുറിയിൽ അടച്ചിട്ടിരുന്ന ആളുകൾ പരസ്പരം കടിച്ചു മുറിച്ച് അവർ പരസ്പരം രക്തം കുടിച്ച് വിശപ്പ് മാറ്റിയതിനെ കുറിച്ചൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഒരിറ്റു വെള്ളം മതി അവരുടെ ജീവൻ നിലനിർത്താൻ. അവർ ആഗ്രഹിക്കുന്നതിനു വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു കഷണം റൊട്ടിക്ക് വേണ്ടി അടിപിടി കൂടുന്ന സൊമാലിയയിലെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ ഒരു കഷണം റൊട്ടിക്ക് വേണ്ടി അടിപിടി കൂടുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് ആ ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ചിത്രമുണ്ട്, ജിമ്മി കാർട്ടർ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രം, ഒരു കഴുകന്റെ മുമ്പിൽ മരണത്തോട് മല്ലടിക്കുന്ന ഒരു കുഞ്ഞിന്റെ ചിത്രം. ആ സമയത്ത് ജിമ്മി കാർട്ടർ എടുത്ത ചിത്രത്തിന് പുലിസർ പ്രൈസ് ഒക്കെ കിട്ടി നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ജിമ്മി കാർട്ടർ എടുത്ത ചിത്രത്തിന് പുലിസർ പ്രൈസ് കിട്ടിയതിന് പിന്നാലെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാ പറയാം. കാരണം അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ഗിൽറ്റ് കോൺഷ്യസ്നസ് ഭരിച്ചു. ആ സമയത്ത് ആ കുഞ്ഞിനൊരു ബ്രെഡ് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞിന്റെ ജീവൻ സംരക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്ന ചിന്ത അദ്ദേഹത്തിന് മനസ്സിലേക്ക് വരികയും അത് അദ്ദേഹത്തെ ഡിപ്രഷനിലേക്ക് തള്ളിവിടുകയും പിന്നീട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ അത് അങ്ങനെയും ഒരു ഒരു സാഹചര്യമുണ്ട്. ഒരു കഷണം റൊട്ടി കിട്ടിയാൽ അല്ലെങ്കിൽ ഒരിച്ചു വെള്ളം കിട്ടിയാൽ ജീവൻ നിലനിർത്താൻ സാധിക്കും എന്നുള്ള നിലയിലേക്കും ഭക്ഷണത്തിന്റെ സാധ്യതകൾ പോകും. എന്നാൽ ഇതെല്ലാം മാറി ഭരിക്കാതിരിക്കാനോ അല്ലെങ്കിൽ ഒരിച്ച് ആ അപ്പം കൊണ്ട് ജീവൻ നിലനിർത്താനോ അല്ലെങ്കിൽ വിശപ്പ് മാറാനോ മണിക്കൂറുകളുടെയോ ദിവസത്തിന്റെയോ കാത്തിരിപ്പിന് ശേഷം കിട്ടുന്ന ഭക്ഷണത്തിന്റെ ഒരു സാധ്യത കൊണ്ട് വിശപ്പ് മാറ്റാനോ ആഗ്രഹിക്കുന്ന ആളുകളിൽ നിന്നും ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ചിന്തകളിലേക്ക് വിശപ്പുമായി അല്ലെങ്കിൽ ആഹാരവുമായി ബന്ധപ്പെട്ട ചിന്ത മാറിക്കഴിഞ്ഞു. നമ്മുടെ മുൻപിലുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളെ നമ്മുടെ പ്രത്യേക താല്പര്യങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന്റെ കാരണങ്ങൾ അനുസരിച്ച് വിവേചിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇനിയും മറ്റു ആളുകളുണ്ട് നമ്മുടെ ചുറ്റുപാടും. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിശപ്പ് മൂലം മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നോക്കി അവരുടെ മുമ്പിൽ മുട്ടുകുത്തി മാപ്പ് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ചോദിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം നമ്മളിപ്പോൾ പലരും ഭക്ഷണം കഴിക്കുന്നത് സ്റ്റാറ്റസിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഈ ഒരു ചില ആളുകൾ പറഞ്ഞേക്കാം, പണ്ടൊക്കെ ഭക്ഷണം മുമ്പിൽ കിട്ടുമ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ കൈകൂപ്പിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഭക്ഷണം കിട്ടുമ്പോൾ അതിന് മുമ്പിലിരുന്ന് സെൽഫി എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതിന്റെ കാരണം ഞാൻ കഴിക്കുന്ന ഭക്ഷണം എന്റെ സ്റ്റാറ്റസിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഞാൻ പോകുന്ന റെസ്റ്റോറന്റ് എന്റെ സ്റ്റാറ്റസിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ പോകുന്നതിനേക്കാൾ ഉപരിയായി അത് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ പോയിക്കഴിഞ്ഞു. അത് മാപ്പ് ചോദിക്കേണ്ട പാപത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്ന സാഹചര്യമാണ്. വിശപ്പ് മൂലം മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുൻപിൽ മുട്ടുകുത്തി മാപ്പ് ചോദിക്കേണ്ട പാപമാണ്. മറ്റുള്ളവരുടെ മുൻപാകെ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തെ പരസ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം, അത് ചെറിയ കാര്യമല്ല, ഇത് ഒരുപാട് ജനറലൈസ്ഡ് ആയിപ്പോയി. 99% നമ്മൾ, പ്രത്യേകിച്ച് നമ്മൾ അധിവസിക്കുന്ന സമൃദ്ധിയുടെ ഈ ലോകത്ത് സ്വാഭാവികമായിട്ടും അത് ജനറലൈസ് ചെയ്ത് ചെയ്യപ്പെട്ടു പോയതുകൊണ്ട് അതിന്റെ പിന്നിൽ എന്താണ് തെറ്റ് എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളും പ്രത്യേകിച്ച് വളർന്നു വരുന്ന നമ്മുടെ യുവതലമുറ വന്നുകഴിഞ്ഞു. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം റീലുകളിലും അതുപോലെ വാട്സാപ്പ് സ്റ്റാറ്റസുകളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഒക്കെ നമ്മൾ കാണുന്നതിന്റെ ഒരു നല്ല ശതമാനം ആളുകളും പോസ്റ്റ് ചെയ്യുന്നത് അവരവർ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചാണ്. അവരത് മുഴുവൻ കഴിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് പൂർണ്ണമായി അറിയാം. അതിന്റെ പകുതിയിൽ കൂടുതൽ ഭാഗവും വേസ്റ്റാക്കുകയാണ്. ഒരു കല്യാണത്തിന്റെ റിസപ്ഷനിൽ നമ്മൾ പോയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആ മെനുവിൽ കാണുന്ന ഭക്ഷണത്തിന്റെ ഒരു രാജകീയത, ഒരു റോയൽ ലുക്കാണ് എല്ലാവർക്കും. ദാറ്റ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. അത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നോ ആ ഭക്ഷണത്തിൽ എത്രമാത്രം രുചിയുണ്ടോ എന്നോ ഒന്നും അവിടെ പ്രസക്തമല്ല. ഇന്ന ഹോട്ടലിൽ നിന്നും ഇന്ന റെസ്റ്റോറന്റിൽ നിന്നും ഞാൻ ഭക്ഷണം കഴിക്കുന്നു, അതാണ് എന്റെ വ്യക്തിത്വം എന്ന് ചിന്തിക്കുന്ന ആള് ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ തലമുറ പോയിക്കൊണ്ടിരിക്കും. ജീവൻ നിലനിർത്താൻ വേണ്ടി ഭക്ഷണം കഴിച്ചിരുന്ന ഒരു കാലത്തിൽ നിന്നും, വിശപ്പ് മാറാൻ ഭക്ഷണം കഴിച്ചിരുന്ന ഒരു കാലത്തിൽ നിന്നും ഈ ഒരു ഒരു അഹങ്കാരത്തിന്റെ ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. എന്റെ പ്രധാന ചിന്ത ഇതൊന്നുമല്ല, നമ്മുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് ഞാനൊന്ന് ആദ്യം ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ടാണ് കർത്താവിന്റെ കുർബാന സ്ഥാപനം പോലും, അപ്പവും വീഞ്ഞും ചേർത്താണ് കർത്താവിന്റെ കുർബാന സ്ഥാപനം. കർത്താവിന്റെ അത്ഭുതങ്ങളിൽ 4 സുവിശേഷങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതമായ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും വർദ്ധനവും ക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ആദ്യം പ്രാർത്ഥിച്ച കാമപ്രാർത്ഥന, അന്നന്നത്തേക്കുള്ള ആഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ. അവിടെയും ഭക്ഷണത്തിനൊരു പ്രാധാന്യമുണ്ട്. കർത്താവിന്റെ പിന്നാലെ ആളുകൾ അന്വേഷിച്ചു പോകുന്നുണ്ട്, കപ്പലും സോറി പടകുകളുമായി പോകുന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പെന്തക്കോസ്തയ്ക്ക് ശേഷമുള്ള ഞായറാഴ്ചകൾ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒരു വേദഭാഗം അതാണ്, ഏവെങ്കിലിയൻ ഭാഗം അതാണ്. നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ്, അല്ലാതെ അടയാളം കണ്ടതുകൊണ്ടല്ല എന്നെ അന്വേഷിക്കുന്നത്. അവിടെയും ഒരു ഒരു ഭക്ഷണത്തിന്റെ ഒരു സാഹചര്യം, വിശപ്പിന്റെ വിളിയെക്കുറിച്ച് നമ്മൾ അവിടെ കാണുന്നു. മുടിയനായ പുത്രന്റെ ഉപമയിലും അവന്റെ വിശപ്പിനെ പ്രത്യേകമായിട്ട് ഉപമയിലൂടെ കർത്താവ് എടുത്ത് കാണിക്കുന്ന, പന്നിയുടെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ചും അവസാനം തടുപ്പിച്ച കാളക്കൂട്ടി അറുക്കുന്നതിനെ കുറിച്ചും ഒക്കെ വേദപുസ്തകത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ടിൽ ഈ ശ്ലീഹന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ നടത്തിയിരുന്ന അഗപ്പമേൽ സ്നേഹ സൽക്കാരത്തെ കുറിച്ച്, ലവ് ഫീസ്റ്റിനെ കുറിച്ച് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അയോഗ്യമായി അപ്പം ഭക്ഷിക്കുന്നതിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ അവിടെ പ്രത്യേകമായിട്ട് വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വിലക്കപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചും, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ചും ഒക്കെ അവിടെ പ്രത്യേകമായിട്ട് നമ്മളോട് പറയുന്നുമുണ്ട്. അതായത് 1 കൊരിന്ത്യർ 11:29-30 പ്രത്യേകം പറയുന്നുണ്ട്, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു. ഒരുപാട് വേദഭാഗങ്ങളോ യൂദായുടെ ലേഖനത്തിൽ പോലും അവിടെ പറയുന്നത് ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകതരം ആളുകൾ നമ്മുടെ ഇടയിലേക്ക് പചനത്തെ വളച്ചൊടിക്കാൻ വേണ്ടി കടന്നു വരുന്നു എന്നും അവരുടെ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ അവർ പറയുന്നത് അവരുടെ സ്നേഹ സൽക്കാരങ്ങളിലെ പാറകളാകുന്നു എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാക്യങ്ങൾ നമുക്ക് ഇപ്പൊ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രധാനമായും ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് പ്രധാനപ്പെട്ടമായി ഞാൻ എടുത്തിരിക്കുന്ന ഒരു വാചകം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 10:31 ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ നന്മ തിന്മകളെക്കുറിച്ചും ഭക്ഷണത്തിലെ വിശുദ്ധിയെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ തിന്നാലും കുടിച്ചാലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടും ഈ ചെറിയ ഒരുത്തിന് ഒരു പാനപാത്രം വെള്ളമെങ്കിലും കുടിക്കുവാൻ കൊടുത്താൽ അതെനിക്ക് ചെയ്യുന്നതാ, അത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നതാകുന്നു എന്ന് പറയുന്നു. സ്നേഹ സൽക്കാരത്തെക്കുറിച്ച്, ലവ് ഫീസിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ പരസ്പരം പങ്കുവച്ച് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഒന്നാം നൂറ്റാണ്ടിലെ സ്നേഹന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് കോരിന്ത്യർ 6:15 പറയുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി നമ്മുടെ ശരീരത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് ഉപരിയായി ഉള്ള രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നും, ഗ്ലോറിഫൈ യുവർ ഇൻ യുവർ ബോഡി, ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എന്നും അവിടെ പറയുന്നുണ്ട്. ആരാധന ആലയങ്ങൾ ദൈവത്തിന്റെ ആലയമാണ് എന്ന് കരുതി നമ്മൾ മൂടി പിടിപ്പിക്കാറുണ്ട്. അവിടെ എല്ലാവിധമായ ക്രമീകരണങ്ങൾ ചെയ്യാറുണ്ട്. പ്രാർത്ഥന അനുസരിച്ച് ദേവാലയത്തിന്റെ ഉള്ളിൽ വെച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നാം ചില ലിസ്റ്റുകൾ ഒക്കെ എന്താ പറയുക ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയും നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ നിർമ്മിച്ച ദേവാലയത്തെക്കാളും പ്രാധാന്യമുള്ള ദൈവം നിർമ്മിച്ച ദേവാലയങ്ങളാണ് നമ്മുടെ ശരീരങ്ങൾ. പള്ളിയുടെ ഉള്ളിൽ വെച്ച് മദ്യപിക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരു സത്യമാണ്. മദ്യപാനം മാത്രമല്ല, വിലക്കപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ള കാര്യമാണ് ദൈവം നിർമ്മിച്ച മന്ദിരമായ നമ്മുടെ ശരീരത്തിൽ ആകാത്തതൊന്നും കടത്തിവിടാൻ പാടില്ല. രാജാക്കാരും വായിലിലൂടെ അന്യായം പൂക്കിയിടല്ല എന്ന് നമ്മൾ നോമ്പിലെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാറു. അതൊക്കെ ഓരോ ആരാധനയിലും വിശ്വാസ പഠനത്തിലൊക്കെയും നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളായിട്ട് പഠിപ്പിക്കാൻ തക്കവണ്ണം സഭ ശ്രമിക്കുമ്പോഴും നമ്മൾ മനഃപൂർവ്വം വിട്ടുകളയണം, അല്ലെങ്കിൽ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ചില മൂല്യങ്ങളാണ് ഇവയൊക്കെ. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം നമുക്കറിയാം, സെനഹായിക്ക് ശേഷമുള്ള ഞായറാഴ്ചകളാണ് അല്ലെങ്കിൽ ദിവസങ്ങളാണ്. പരിശുദ്ധമായ മൂന്ന് നോമ്പിലേക്കും വലിയ നോമ്പിലേക്കും പരിശുദ്ധ സഭ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കുളിച്ച് ശുദ്ധീകരിക്കപ്പെട്ട ഒരു സഭയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു ആരാധനാലയത്തിന്റെ ദേവാലയത്തിന്റെ പള്ളിയുടെ ഒരു സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ, പള്ളി പുതുക്കപ്പെട്ട് മോടി പിടിപ്പിക്കപ്പെട്ട് കൂതാശയ്ക്കായിട്ട് ഒരുങ്ങി നിൽക്കുന്നത് പോലെ നിൽക്കുന്ന ഒരു സമയമാണ് പരിശുദ്ധ സഭ. അവിടെ ചിലപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ച മനസ്സിലാക്കി, ചില ദേവാലയങ്ങളിലൊക്കെ വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ദേവാലയം മൂറോൻ കൂതാശ നടത്തിയാണ് ശുശ്രൂഷയ്ക്കായിട്ട് നാം തുറന്നു കൊടുക്കുന്നത്. അപ്പോഴൊക്കെയും പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്ന ഒരു വാചകം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഗലാത്തി ലേഖനം 6:10 അവസാനിക്കുന്നത്, അതായത് ഗലാത്തി ലേഖനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അതിന്റെ അവസാനത്തെ ചില വാചകങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം മനോഹരമായ വാക്യങ്ങളാണ്. പരിശേദനയെക്കുറിച്ചും അഗ്രചർമ്മത്തെക്കുറിച്ചും ഒക്കെ അവിടെ പറയുന്നുണ്ട്. അതിൽ പറയുന്നത്, ഇനി ആരുത്തരുത്, ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. നമ്മുടെ ശരീരം അത്രമാത്രം യേശുക്രിസ്തുവിന്റെ ചൂടടയാളം വഹിക്കാൻ തക്കവണ്ണം നമ്മുടെ ശരീരം ഒരുക്കപ്പെട്ടതായിരിക്കണം. വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ ദേവാലയത്തിനുള്ളിൽ സ്ഥാപിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അതിന് പ്രാധാന്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ ദേവാലയത്തിന്റെ മദ്ബഹായുടെ ത്രോണത്തിൽ മൂറോൻ കൂതാശ നടത്തുമ്പോൾ അതിന് നാം എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു, അത്രമാത്രം പ്രാധാന്യം നമ്മുടെ ശരീരത്തിനും ഉണ്ടാകണം എന്നുള്ളതൊരു വലിയ നിർബന്ധമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ അനുയായികൾ എന്നുള്ള രീതിയിൽ നാം ജീവിക്കുന്നു. നമ്മളൊക്കെയും ഭക്ഷണം ഇങ്ങനെ കഴിച്ചു കഴിച്ച് ജീവിതം മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേക ഒരു സമയം എത്തുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഞാൻ ഇന്നലെ കഴിച്ച മധുരമുള്ള വസ്തുക്കൾ, മധുരമുള്ളത് എന്ന് കരുതി ഞാൻ കഴിച്ച പല വസ്തുക്കളും എന്നെ ഇന്നൊരു ഡയബറ്റിക് പേഷ്യന്റ് ആക്കി എന്ന് മനസ്സിലാക്കുന്നത് ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടായിരുന്നു. ഭക്ഷണത്തിൽ ഞാൻ ഒരല്പം വ്യതിചലിക്കാൻ പോവുകയാണ്. എന്റെ ചിന്തകളെ ഒരല്പം നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കാൻ ഞാൻ ഭക്ഷണം എന്ന് കരുതി നാം കഴിച്ച പല വസ്തുക്കളും, അല്ലെങ്കിൽ ജീവന്റെ അപ്പം, ജീവൻ നിലനിർത്താനുള്ള അപ്പം എന്ന് കരുതി നാം കഴിച്ച പല വസ്തുക്കളും ഇന്ന് നമ്മളെ രോഗിയാക്കിയിരിക്കുകയാണ്, വലിയ രോഗികളാക്കിയിരിക്കുകയാണ്. അത് മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭക്ഷണശീലങ്ങൾ നമ്മുടെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണശീലവരെ നമ്മുടെ ജീവിത ശൈലം അനുവർത്തിച്ച പ്രാധാന്യം, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ബുദ്ധിയായിരിക്കും, നമ്മുടെ ജോലിയായിരിക്കാം, നമ്മുടെ മറ്റു പല ഗ്യാദറിങ്സ്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നാം കാണിക്കുന്ന സെലിബ്രേഷൻസ്, ഇതൊക്കെ നല്ലതാണ് നല്ലതാണ് എന്ന് കരുതി നമ്മുടെ ജീവിതത്തിലേക്ക് നാം മനഃപൂർവ്വം വലിച്ചടുപ്പിച്ചു. ആരോഗ്യത്തിന് വേണ്ടി നാം തിന്ന് തിന്ന് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയി. പക്ഷേ ഒരു കാലത്ത് നാം മനസ്സിലാക്കും ഇതൊന്നും ആയിരുന്നില്ല. സകല ലോകവും നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? കഴിക്കേണ്ട കാര്യങ്ങൾ കഴിക്കേണ്ട സമയത്ത് കഴിക്കാതിരിക്കുക, അതുപോലെ തന്നെ കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആ സമയത്ത് കഴിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ അത്യാവശ്യമാണ് എന്ന് ഇത്രയും നേരത്തെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ജീവിതവും അതുപോലെയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങൾ ആവശ്യമുള്ളപ്പോൾ കഴിക്കാം. നമ്മുടെ ശരീരത്തെ നമ്മുടെ ആത്മാവിന് കൊടുക്കേണ്ടുന്ന ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കാം. ആത്മാവിനെ കെടുത്തു കളയുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലികളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയില്ലെങ്കിൽ ഒരു കാലത്ത് നാം ചിന്തിക്കും അത് ഞാൻ അന്ന് ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മളെ ലജ്ജിപ്പിക്കും. ന്യായാസനത്തിന്റെ മുൻഭാഗം നിൽക്കുമ്പോൾ ലജ്ജിപ്പിക്കുന്ന ചില സംഭവങ്ങൾ, ജീവിത ശൈലികൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ട്. ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എത്രമാത്രം മാനക്കേടുണ്ടാകും എന്നുള്ള രീതിയിൽ നാം ചെയ്തു കൂട്ടുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. ദൈവതമ്പുരാന്റെ മുൻപാകെ, ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ നമ്മളെ ലജ്ജിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട്. നമ്മളെ ഡയബറ്റിക് പേഷ്യന്റ് ആക്കാൻ, നമ്മളെ ഹൃദയരോഗികളാക്കാൻ, നമ്മളെ മരണത്തിലേക്ക് തള്ളിവിടാൻ പറ്റുന്ന ഒരുപാട് ഭക്ഷണ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്റെ ചിന്ത അവസാനിപ്പിക്കുകയാണ്. ഈ ഒരേ ഒരു കാര്യം മാത്രം ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഇൻട്രൊഡക്ഷനായി ഞാൻ. മധുരം എന്ന് കരുതി നാം കഴിച്ച പല ഭക്ഷണങ്ങളും നമ്മളെ രോഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതാണ്, ജീവിതത്തിന് അനിവാര്യമാണ് എന്ന് കരുതി ദൈവത്തെ മറന്ന് നാം ചെയ്തുകൊണ്ടിരുന്ന പല പ്രവൃത്തികളും നമ്മളെ രോഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കുക പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ നമ്മുടെ ഭക്ഷണ ശീലത്തിൽ നാം കാണിക്കുന്ന ശ്രദ്ധ പോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയിലും നാം ഒരു ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു. സെലിബ്രേഷൻസും ഗ്യാദറിംഗ്സും കല്യാണങ്ങളും ആഘോഷങ്ങളും ജോലിയിലെ കാര്യങ്ങളും അതുപോലെ പല 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 ജീവിത സാഹചര്യങ്ങളോട് നാം കടന്നു പോകുമ്പോഴും നാം ചിന്തിക്കുക, ഈ ചെയ്യുന്ന കാര്യം നാളെ എന്നെ പാപിയാക്കാൻ, നാളെ എന്നെ മരണത്തിലേക്ക് തള്ളിയോടെ എന്റെ ആത്മാവിന്റെ പരിശുദ്ധിയെ തകർക്കാൻ തക്കവണ്ണമുള്ള വസ്തുതകളാണോ എന്ന് ഓരോ സമയവും ശോധന ചെയ്തുകൊണ്ട് പോവുക. നമ്മളൊക്കെയും പറയാറുണ്ടല്ലോ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതിനുവേണ്ടിയാണ് നമുക്ക് ഓരോ ദിവസവും ഓരോ കാലഘട്ടത്തിലും നമുക്ക് ഒരു വർഷത്തിൽ പല പല നോമ്പുകളും അതുപോലെ തന്നെ കുമ്പസാരിക്കാനുള്ള അവസരങ്ങളും ദൈവം തമ്പുരാൻ പരിശുദ്ധ സഭയിലൂടെ ഒരുക്കി നൽകിയിരിക്കുന്നു. നമ്മളെ തന്നെ ശോധന ചെയ്യുക. ഇനി അഥവാ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം കഴിച്ച് ചെറിയ ചെറിയ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ശരീരത്തിലുണ്ടെങ്കിൽ, അവയെ സമയാസമയം കണ്ടെത്തി ചികിത്സിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കണം. പരിശുദ്ധമായ മൂന്ന് നോമ്പിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ നോമ്പിലേക്ക് നാം കാത്തിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന വലിയ ഒരു ചിന്ത ഇതാവട്ടെ, നാം കഴിച്ചിട്ടുള്ള ഭക്ഷണം അതാവട്ടെ, നമ്മുടെ ഭക്ഷണശീലങ്ങൾ, നമ്മുടെ ജീവിത ശൈലികൾ നമ്മുടെ ആത്മാവിനെ കാർന്നു തിന്നുന്ന ക്യാൻസറായി നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും അവശേഷിക്കും. അവയെ കണ്ടെത്തി അവയെ യഥാർത്ഥമായ ചികിത്സാ വിധിയിലൂടെ ഇല്ലാതെയാക്കി, അതായത് കുമ്പസാരത്തിലൂടെ നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് പരിശുദ്ധമായ നോമ്പിലേക്കും ഇഷ്ടാനുഭാഴ്ചയിലേക്കും ഈശ്വര എന്ന വലിയ പെരുന്നാളിലേക്കും കടന്നു പോകുവാൻ തക്കവണ്ണം നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ സമൂഹത്തിന്റെ ഭാഗമാകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ഒരുപാട് ഒരുപാട് നന്ദി ദൈവത്തിന്റെ സമർപ്പിക്കും. അവസരം നൽകിയ പ്രിയപ്പെട്ട രാജ്യസച്ചനെയും ഇന്നോടുകൂടി ഓർക്കുന്നു. ഇത് സംബന്ധിച്ച് എല്ലാവരെയും ദൈവത്തിന്റെ പരിശുദ്ധ രൂപ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ സമർപ്പിച്ച ഈ സമയം ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് അനുഗ്രഹത്തിനാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.
ബഹുമാനപ്പെട്ട തോമസ് മാത്യുവിന്റെ അനുഗ്രഹീതവും ചിന്തോദ്വീപകവും വളരെ ആവേശം തുളുമ്പുന്നതും പ്രസക്തമായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതുമായ ഒരു സന്ദേശം നമ്മളൊക്കെ കേട്ടു കഴിഞ്ഞു. ഏത് പ്രസംഗത്തിലും അച്ഛൻ ഇതുപോലെയുള്ള ആനുകാലിക സംഭവങ്ങൾ പ്രത്യേകമായി അവതരിപ്പിക്കുന്ന ഒരു പതിവ് നമുക്ക് മുൻപും കേട്ട് പരിചയമുള്ളതാണ്. കൊരിന്ത് സഭയിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ധാർമ്മികമായി അധപ്പതിച്ച സമൂഹത്തിൽ വിശ്വാസികൾ എങ്ങനെ ജീവിക്കണമെന്ന് ഉപദേശിക്കുന്ന മധ്യത്തിലാണ് 1 കൊരിന്ത്യർ 10 അധ്യായം 31 വാക്യത്തിൽ ആകയാൽ നിങ്ങൾ എന്തു തിന്നാലും എന്തു കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുക. ഈ വേദഭാഗത്തെ മുൻനിർത്തിയാണ് ആമുഖത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല വസ്തുതകളെയും അതിന്റെ അർത്ഥത്തെയും പൊരുളിനെയും തിരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുതി ചേർക്കത്തക്ക രീതിയിൽ വളരെ ഭംഗിയായി വേണമെങ്കിൽ പറയാം ഒരു കൊടുങ്കാറ്റ് പോലെ അച്ഛൻ ആഞ്ഞടിച്ചാണ് നമ്മളോട് സംസാരിച്ചത്. ഈ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ഇന്ന് പലപ്പോഴും ഒരു തീരുമാനമെടുക്കും, ഇന്നു മുതൽ ഞങ്ങളൊരു മാറ്റത്തിന് വിധേയപ്പെടുകയാണ്. പക്ഷെ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ച കൊടുങ്കാറ്റ് നമ്മിൽ നിന്ന് എവിടെയൊക്കെയോ അസ്തമിച്ചു പോകാറുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ സമൂഹത്തിലൊരു പുനരുത്ഥാനം ഒരു നവോത്ഥാനം ആവശ്യമാണെന്നുള്ള ചിന്തയിൽ നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കും. പക്ഷെ ഇതിനാര് മണികെട്ടും അല്ലെങ്കിൽ ഇത് ആര് തുടക്കം കുറിക്കുമെന്നുള്ള ചിന്തയിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടാറുമുണ്ട്. അച്ഛൻ അവതരിപ്പിച്ച വിഷയത്തിൽ 7-star ഹോട്ടൽ അല്ലെങ്കിൽ അതിന് മുകളിൽ സ്റ്റാർ ഉണ്ടെങ്കിൽ അത്രയും ഉന്നതമായ ശ്രേണി മുതൽ ആഫ്രിക്കയിൽ മണ്ണ് ഭക്ഷണമായി കഴിക്കുന്ന മനുഷ്യരെ വരെ കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് 3rd millennium നമ്മൾ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ഭക്ഷണ കാര്യങ്ങളെ നമ്മുടെ സ്റ്റേറ്റസിനും നമ്മുടെ പണത്തിന്റെ ലഭ്യതയ്ക്കും അനുസരിച്ച് അത് മറ്റുള്ളവരെ അറിയിക്കുവാൻ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ അത് ഷെയർ ചെയ്ത് സന്തോഷം കണ്ടെത്തുവാൻ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു രൂപരേഖയും അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നു. മരണം വരെ പാൽ കഴിക്കുന്ന ഒരേ ഒരു ജീവി എന്റെ മനസ്സിലാക്കലിൽ അത് മനുഷ്യൻ മാത്രമാണ്. എല്ലാ ജീവികളും അവർ പ്രസവിച്ച് അല്ലെങ്കിൽ അതിന്റെ തുടക്കത്തിൽ അതൊരു ജീവിയായി തന്റെ ജീവിതം തുടങ്ങുന്ന സന്ദർഭം വരെ മതിയാകും അമ്മയോടുള്ള പാലിന്റെ ബന്ധമെങ്കിൽ നമ്മൾ മരണം വരെയും പാല് കുടിച്ച് ജീവിക്കാൻ അറിയാതെ എവിടെയോ തുടക്കം കുറിച്ചൊരു കാര്യത്തെ ഇന്നും പിന്തുടരുന്നവരാണ്. അതുമാത്രമല്ല ഭക്ഷണമേശയിൽ ഭക്ഷണമെല്ലാം കഴിച്ചാലും അതിനോട് ചേർന്ന് പഴവർഗ്ഗങ്ങൾ കൂടി കഴിച്ചെങ്കിലേ ആ ഭക്ഷണം പൂർത്തിയാകൂ, ഒരു ഡെസേർട്ടും കൂടെ ഉണ്ടെങ്കിലേ പൂർത്തിയാകൂ എന്ന് നമ്മൾ എവിടെയോ അറിയാതെ എവിടെയോ കണ്ടു. അത് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതുമാത്രമല്ല ഓരോ നേരവും നമ്മൾ മിച്ചം വരുത്തുന്ന ഭക്ഷണം അത് ലോകത്തിലെ ഏറ്റവും വലിയ പാപമാണെന്ന് ചിന്തിക്കാൻ നമുക്കൊട്ട് സാധിക്കുന്നുമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു സേക്രഡ് മീനിങ് നിശ്ചയമായും ഭക്ഷണത്തിനുണ്ടെന്ന് അച്ഛനത് എഴുതി കാണിച്ചു. വിശുദ്ധ കുർബാനയുടെ അനുഭവം മുതൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പുസ്തകങ്ങൾ വായിച്ചാലും ഈ ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശയങ്ങൾ നമുക്ക് ലഭിക്കപ്പെടുന്നു. ജീവിക്കാൻ വേണ്ടി തിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് തിന്നാൻ വേണ്ടി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ആ തിന്നതിന് ശേഷം ആ ശരീരത്തിലേക്ക് ഉൾക്കൊണ്ട കാലറി കുറയ്ക്കാനായിട്ട് നേരെ വർക്ക് സ്റ്റേഷൻ അല്ലെങ്കിൽ ത്രെഡ്മില്ലിലേക്ക് കയറി ഓടാൻ യാതൊരു മടിയും ഇല്ലാത്തൊരു സംസ്കാരത്തിൽ നമ്മൾ നിൽക്കുകയാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ത്രെഡ്മില്ലിലേക്ക് പോകാതിരിക്കാൻ അല്പം കുറച്ച് തിന്നാൽ മതിയാകുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ പലരും അത് പരിഹസിക്കുന്നത് കേട്ടിട്ടുണ്ട്. 2 ദിവസം മുമ്പ് എന്നോടൊപ്പം ഒരു യുവാവ് ഭക്ഷണം കഴിച്ചപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ചു തീർന്നപ്പം ആദ്യം പറഞ്ഞത് അച്ഛാ ഞാൻ ഇനി നേരെ ജിമ്മിലേക്ക് പോവുക. അപ്പൊ ഞാൻ ചോദിച്ചു എന്നാ പിന്നെ കുറച്ച് കഴിച്ചാൽ പോരായിരുന്നു, അത് പറ്റത്തില്ല അച്ഛാ, മാക്സിമം കഴിക്കണം പിന്നെ നമ്മൾ ഓടണം. അപ്പൊ ഈ ഓടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആയുസ്സിനെ പിടിച്ചു നിർത്താൻ, ആരോഗ്യത്തെ നിലനിർത്തുവാൻ, നമ്മുടെ ശരീരത്തിന്റെ കല നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ ഓടാൻ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലേക്ക് അല്ലെങ്കിൽ വർക്ക് സ്റ്റേഷനിലേക്ക് നമ്മൾ പോകുന്നത്. ആ കോൺഷ്യസ് മറ്റ് 2 consciousumായിട്ടൊന്ന് താരതമ്യം ചെയ്യാനും ഇന്നത്തെ പ്രസംഗം ഇടയാകട്ടെ. ശരീരത്തെക്കുറിച്ചുള്ള നമ്മുടെ അവബോധം പല്ല് അതുപോലെ തന്നെ മനസ്സിന്റെ തലങ്ങളിലേക്കുള്ള നമ്മുടെ അവബോധം അതിലും ഏറെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആധ്യാത്മിക തലത്തെക്കുറിച്ചുള്ള അവബോധം. ഈ ശരീരത്തെക്കുറിച്ചുള്ള അവബോധം നമ്മൾ ഒരുപാട് മുന്നിലായതുകൊണ്ടാണ് 3 ഒരു 33.3 വെച്ചെടുത്തിരുന്നെങ്കിൽ അത് 100% എത്തുമ്പോൾ അത് 3 ഒരേപോലെ നമുക്കതിനെ വിഭജിച്ചെടുക്കാമായിരുന്നു. പക്ഷേ ഇന്ന് ഏറെ സന്ദർഭവും ഏറെ സമയവും ഏറെ പണവും ആഹാരത്തിന് വേണ്ടി ചെലവാക്കുന്നു. ആധ്യാത്മിക തലത്തിൽ നമുക്കൊന്ന് ചെന്ന് മടങ്ങിയാൽ മതിയാകും എന്ന് വാദിക്കുന്ന ഒരു കാലഘട്ടം. MGOCSN കുട്ടികളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് അച്ഛ മാസത്തിൽ ഒരിക്കൽ മതി MGOCSN. പക്ഷെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ജിമ്മിൽ പോകുന്നതോ? അത് പറ്റുമെങ്കിൽ ഞങ്ങൾ 2 പ്രാവശ്യം പോകും. അത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് കുസുങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞതല്ല, അത് മാതാപിതാക്കളും കൂടി ചേർന്ന് പ്രത്യേകിച്ച് അമേരിക്കൻ കോണ്ടക്സിലേക്ക് നമ്മൾ വന്നപ്പോൾ അമേരിക്കയിൽ നമുക്ക് ചിലതൊക്കെ കൗതുകമായിട്ട് തോന്നി, ആ കൗതുകമുള്ളതൊക്കെ നമ്മൾ ആഗിരണം ചെയ്യുന്നു, പക്ഷെ വേദപുസ്തകത്തിൽ പറഞ്ഞതിനെയൊക്കെ നമ്മൾ വായിച്ച് തള്ളി മാറ്റുന്നു. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നോമ്പുകാലത്തെ കുറിച്ച് പറയുമ്പോൾ അത് അനിവാര്യമല്ല എന്ന് ശക്തമായി പഠിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ എന്ന് ശ്രദ്ധിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. വൈദികരോ സഭയോ എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് വേണ്ട എന്ന് സ്ഥാപിക്കാൻ കുട്ടികൾക്ക് പോഷക ഗുണം അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ് ഫുഡ് അല്ലെങ്കിൽ അച്ഛൻ എക്സാമ്പിൾ പറഞ്ഞു, ഞാൻ നിർത്തുകയാണ്. ഈ ഒരു അവബോധം ഒരു ഊർജ്ജമായി എടുത്തുകൊണ്ട് നമ്മുടെ ഇന്നു മുതലുള്ള ആഹാര ശൈലിയിൽ തന്നെ ഒരു വ്യത്യാസം വരുന്ന ആഹാരത്തെ ദൈവത്തിന് സ്തോത്രം പറയുവാനുള്ള ഒരു മുഖാന്തരമായി ലോകത്തിന്റെ മധ്യത്തിൽ പാപം ചെയ്യപ്പെടാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന രീതിയിൽ ആക്കി തീർക്കുവാൻ പ്രിയപ്പെട്ട തോമസ് മാത്യുവച്ചന്റെ ഈ ഉദ്യമം, ഈ ആത്മാർത്ഥമായ പരിശ്രമം നമുക്കൊക്കെ പ്രചോദനം, മാറ്റത്തിന്റെ ഒരു കൊടുങ്കാറ്റ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രാർത്ഥനയുള്ള സമയമാണ്. ആരോ ഇങ്ങനെ ഹോട്ടലും ജീപ്പിലോ കേൾക്കുന്നുണ്ട് എവിടെയോ, ദയവായിട്ട് കേൾക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കി അത് മ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എവിടെയോ ഒരിടത്ത് പാത്രം എടുക്കുന്നതിന്റെയും പാത്രം എടുക്കുന്നതിന്റെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. നിങ്ങളാ പാത്രം എടുക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ആ സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യുക പ്ലീസ്. നിങ്ങളാ പറഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ ആ ഫോൺ മ്യൂട്ട് ചെയ്യുക. എവിടെയോ വളരെ പ്രയാസമുള്ള ശബ്ദം കേൾക്കുന്നുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത് അലീന, നിർമ്മല, രാജൻ, അബ്രഹാം, എലിസബത്ത്, ജോൺസൺ, ടോബി, ബെഞ്ചമിൻ, തണ്ണി, മനോജ്, സൗമ്യ, ആനി ജോയ്, സൂസൻ തോമസ്, സേറ, സജി ആൻഡ് റോഹാൻ, ജോയൽ, ജോജി മാത്യു, നിർമ്മല, ജോൺസൺ, അലീന ജോയ്, മേരി തോമസ്, മറിയാമ തോമസ്, ബിന്ദു, അനൂപ്, മേഴ്സി, ഷൈജു തോമസ്, ഫാൻസി തോമസ്, വർഗീസ്, ശാന്തി, ആളുകളുടെ പേര് ലഭ്യമായിട്ടുണ്ട്. മറ്റ് ആരുടെയെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ അവരെ ഓർക്കാം. നമ്മുടെ ശിരസ്സിന് ദൈവമായി പാറയ്ക്കുമ്പോൾ ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കാരുണ്യമാനായ സ്വർഗീയ ദൈവമേ, ഒരു ബുധനാഴ്ചയോടെ ഞങ്ങൾക്ക് ഒരേ മനസ്സോടുകൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനും ദൈവശബ്ദം കേട്ട് ഞങ്ങളെ തന്നെ പുതുക്കുവാനും ഞങ്ങൾ തന്ന കൃപയാവാർത്ത സ്തുതിക്കുന്നു. ദൈവം ഓരോ നിമിഷവും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ താങ്ങുന്ന കൃപയാവാർത്ത സ്തുതിക്കുന്നു. എപ്പോഴും ആ കരങ്ങളുടെ ബലത്തിൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. ആ കൃപയിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ആ വിശുദ്ധിയിൽ ഞങ്ങളെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യണമേ. ജീവിതത്തിന്റെ നന്മ നഷ്ടപ്പെടത്തക്കവണ്ണമുള്ള പലവിധമായ പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ദൈവമേ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് അവയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായി ഞങ്ങൾ പേര് പറഞ്ഞിട്ടുള്ളവരെയും പേര് ഓർക്കാതെ പോയി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. അവിടുന്ന് കൂടുതലായി അവരെ ബലപ്പെടുത്തി ശക്തീകരിക്കുകയും ചെയ്യണമേ. സൗഖ്യദാനമായ ഞങ്ങളുടെ സ്പർശനം നീ അവരുടെ മേൽ ആവസിപ്പിക്കണമേ. തമ്പുരാന്റെ സ്നേഹവും വാത്സല്യവും അവിടുന്ന് ഒരുക്കുന്ന സ്പർശനവും തിരിച്ചറിയുവാൻ തക്കോണം എന്റെ ദാസരെ അവിടെ നിലയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരിക മാനസിക സംഘർഷങ്ങളിൽ നിന്നൊക്കെയും തമ്പുരാനെ അവിടുന്ന് സംരക്ഷിച്ച് നന്മയുടെ ശ്രേഷ്ഠമായ തലങ്ങളിൽ എത്തിച്ചേരുവാൻ എന്റെ ദാസരെ അവിടെ നിലയാക്കണമേ. മറ്റുവരുന്ന വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണേ. പലതരത്തിലുള്ള പ്രയാസങ്ങളിലും പ്രലോഭനങ്ങളിലും പ്രയാസങ്ങൾ കടന്നുപോകുന്നവരൊക്കെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ.
പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ വിശ്വാസികളെയും യുവജനങ്ങളെയും ഒക്കെ തിരുമുമ്പ സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെയും ദൈവമേ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വിവാഹപ്രായമെത്തിയിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ പ്രത്യേകമായിട്ട് ദൈവമേ ഓർക്കുന്നു. പലതരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ജോലി നഷ്ടപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നവരെ ഓർക്കുന്നു. ജോലി ചെയ്യുന്നവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാക്കന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകിച്ച് നടക്കാൻ പോകുന്ന ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടമേ അവിടുന്ന് വാഴ്ത്തണമേ. അല്പമായോ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കുന്നു. ഇടവകയും കുടുംബത്തെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇനി ഞങ്ങളുടെ എവിടെയും കുറവുകളോ കുറ്റങ്ങളോ കൊണ്ട് ക്ഷമിക്കണമേ. ഓരോ പ്രാർത്ഥന ഞങ്ങൾ പര്യവസാനിപ്പിക്കുമ്പോഴും ജീവിതത്തിന്റെ നല്ല തുടക്കങ്ങളായി പരിലസിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളെ തന്നെ കൂടുതൽ തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ പ്രകാശമുള്ളവരായി ചൈതന്യമുള്ളവരായി വളരുവാൻ ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാങ്ങിപ്പോയ സകല മാതാപിതാക്കളെ ഓർക്കുന്നു. രണ്ടാമത്തെ വരവെങ്കിൽ ഒരുമിച്ച് കാടുന്നതിനെ വാടിപ്പോഴത്തോ അന്തക്കോണം ഇടയാക്കി തീർക്കണമേ. നിങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇന്നു വന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേൽ ഇപ്പോഴും എപ്പോഴും നീക്കൊണ്ടായിരിക്കുമാറാകട്ടെ.
സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസംഗം നടത്തിയ തോമസ് മാത്യേശനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ശുശ്രൂഷയുടെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാവരെയും മാമനച്ചൻ, പി സി വർഗീസ് അച്ഛൻ, ഐസക് അച്ഛൻ, ബിജു അച്ഛൻ എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. ബൈബിൾ വായിച്ച ജോളി ആന്റി, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചോദ്യപ്പെട്ട മനോജ്, അല്പോ അധികമായോ ഇതിനുവേണ്ടി സഹായിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നന്ദി.